8/5/2009, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ് ബൈത്തുൽ ഫുതൂഹ് ലണ്ടനിൽ നിർവഹിച്ച ഖുതുബയുടെ പരിഭാഷയാണ് കേൾപ്പിക്കുന്നത്.
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, അൽ വാസിഉ എന്നത് അല്ലാഹുവിന്റെ ഗുണനാമങ്ങളിൽ ഒരു നാമമാണ്. ഇതിന്റെ അർത്ഥം ചുവടെ ചേർക്കുന്നു. തന്റെ വിഭവങ്ങൾ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും വ്യാപകമായി നൽകുന്നവൻ, തന്റെ റഹ്മത്ത് മറ്റെല്ലാറ്റിനെയും കവച്ചുവെക്കുന്നവൻ, ആവശ്യങ്ങളിൽ നിന്നെല്ലാം സ്വാശ്രയനായവൻ, വളരെ കൂടുതൽ നൽകുന്നവൻ, ചോദിക്കുമ്പോൾ കൂടുതലായി നൽകുന്നവൻ, ഓരോ വസ്തുക്കളെയും വലയം ചെയ്യുന്നവൻ, എല്ലാം അറിയുന്നവൻ. അല്ലാഹുവിന്റെ ഈ സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. അതിൽ അൽ വാസിഉ എന്ന സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു വിശ്വാസികളെ ചില കാര്യങ്ങൾ ഉപദേശിച്ചിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ ശൈത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു,
والله يعيدكم مغفرة منه وفضلا والله واسع عليم.
നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഷൈത്താൻ ഭീഷണിപ്പെടുത്തുകയും നീചകൃത്യങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു നിങ്ങൾക്ക് തന്റെ പക്കൽ നിന്നുള്ള പാപക്കുറുതിയും അനുഗ്രഹവും വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു ഔദാര്യത്തിൽ വളരെ വിശാലതയുള്ളവനും എല്ലാം നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ഷൈത്താൻ അല്ലാഹുവിൽ നിന്ന് അവന്റെ ദാസരെ അകറ്റുന്നതിനായി ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങളെക്കുറിച്ചാണ് ഈ വചനത്തിൽ അല്ലാഹു വിവരിക്കുന്നത്. ഒന്ന് ദാരിദ്ര്യം, രണ്ട് നീചകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കൽ. ദാരിദ്ര്യത്തെ തൊട്ട് ഭയപ്പെടുത്തുന്നതിന് വിവിധ വശങ്ങളുണ്ട്. ഷെയ്ത്താൻ അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്, എല്ലാ വഴികളിലും ഇരുന്നു കൊണ്ട് നിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനായി താൻ ശ്രമിക്കുമെന്നാണ്. തന്റെ ഈ വാദം പൂർത്തിയാക്കുന്നതിന് അവൻ ഒരു മാർഗവും വിട്ടുകളഞ്ഞിട്ടില്ല. അവൻ ഓരോ വഴിയിലും ഇരുന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് തന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനോട് അവൻ ഞാൻ സകല മാർഗങ്ങളിലും ഇരുന്നു കൊണ്ട് വഴിതെറ്റിക്കും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതിന് സമ്മതം കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നീ വഴിതെറ്റിക്കുകയാണെങ്കിൽ നിന്നെ പിൻപറ്റുന്നവരെ ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഈ കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവൻ പറയുന്നു, നിങ്ങൾക്ക് എന്റെ യഥാർത്ഥ ദാസരായി തീരണമെന്നുണ്ടെങ്കിൽ ഷെയ്ത്താനിൽ നിന്ന് വിട്ടുനിൽക്കുക. ഷെയ്ത്താൻ വഴിപിഴപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതായി തോന്നുന്നതാണ്, എന്നാൽ അതിന്റെ പര്യവസാനം ഒരിക്കലും നല്ലതാവില്ല. ഷെയ്ത്താനിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നു. അവനെ പിൻപറ്റുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, ഷെയ്ത്താൻ ആഗ്രഹിക്കുന്നത് അവരെ വ്യക്തമായ വഴികേടിലാക്കാനാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഷെയ്ത്താൻ നിങ്ങളെ വലിയ നഷ്ടത്തിൽ അകപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തായി ചമഞ്ഞുകൊണ്ട് നിങ്ങളെ നഷ്ടത്തിൽ അകപ്പെടുത്തുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു,
ഇന്ന് ഷെയ്ത്താന ലകുമാ ഉദുവും മുബീൻ,
തീർച്ചയായും ഷെയ്ത്താൻ നിങ്ങൾ ഇരുവരുടെയും പ്രത്യക്ഷ ശത്രുവാണ്. ഇവിടെ ആദം ഹവ്വ എന്നിവരെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അവരിരുവരിലും മാത്രം ഈ പ്രക്രിയ അവസാനിക്കുന്നില്ല. ഇവിടെ സ്ത്രീവർഗത്തെയും പുരുഷവർഗത്തെയും ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഷെയ്ത്താൻ നിങ്ങൾ ഇരുകൂട്ടരുടെയും പ്രത്യക്ഷ ശത്രുവായതുകൊണ്ട് അവന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങുവാൻ പാടില്ല. നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുകയും ഇബാദത്തിൽ ശ്രദ്ധ ചെലുത്തുകയും വേണം. ഹദ്രത്ത് മസീഹ് മഊദ് അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട സംഭവങ്ങളും കഥകളുമെല്ലാം തന്നെ ആദ്യകാലത്തുള്ള സംഭവങ്ങൾ വിവരിക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടിയല്ല വിവരിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഭാവിയിലേക്കുള്ള പ്രവചനങ്ങൾ കൂടിയാണ്. ഭാവിയിലും ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതാണെന്ന മുന്നറിയിപ്പാണ് ഇവയെല്ലാം നൽകുന്നത്. അതുകൊണ്ട് യഥാർത്ഥ മോമിനീങ്ങളാണെങ്കിൽ വളരെ ജാഗരൂകരായി മുന്നോട്ടു പോകുക. കാലം മാറുന്നതനുസരിച്ച് വഴിതെറ്റിപ്പിക്കുന്ന ഷെയ്ത്താന്റെ ശൈലിയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും പുരോഗതിയിലേക്കുള്ള മനുഷ്യന്റെ ഓരോ കാൽവയ്പും നമുക്ക് പല ഗുണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം ഷെയ്ത്താൻ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ത്താൻ നിങ്ങളെ വഴിതെറ്റിക്കുമെന്നും അവനെ പിൻപറ്റിയാൽ വഴികേടിൽ നിങ്ങൾ അകപ്പെടുമെന്നും അള്ളാഹു നമ്മെ ഉണർത്തുന്നു. ഞാൻ ആദ്യം പാരായണം ചെയ്ത സൂറ ബഖറയിലെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ദാരിദ്ര്യത്തെ തൊട്ട് ഷെയ്ത്താൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ്. ദാരിദ്ര്യത്തിന് ഫഖർ എന്ന വാക്കാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. ദാരിദ്ര്യത്തിനും നട്ടല് ഒടിയുന്നതിനും ഫഖർ എന്ന് പറയും. അള്ളാഹു പറയുന്നു, ഷെയ്ത്താൻ നിങ്ങളോട് പറയുന്നത്, ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പോലും സാധ്യമല്ലാതെ വരും എന്നാണ്. ഇന്ന ത്യാഗം ചെയ്താൽ നിങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെടുകയും ഭൗതിക നേട്ടങ്ങൾ കൊയ്യുന്ന ഈ ലോകത്ത് ഇത് കാരണം നിങ്ങൾ വളരെ പിറകിലായി പോകുന്നതുമാണ്. ഈ ത്യാഗം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനേ കഴിയില്ല. ത്യാഗം ചെയ്യുന്നതിൽ നിന്ന് ഇങ്ങനെ ഷെയ്ത്താൻ വഴിതെറ്റിക്കുന്നു. ചിലപ്പോൾ അവൻ പറയും, ഈ വിലപ്പെട്ട സമയം ജോലി ചെയ്യാനുള്ളതാണ്, അത് ആരാധനയ്ക്കായി നീക്കിവെക്കുകയാണെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. ചിലപ്പോൾ അവൻ പറയും, ഇതാ ഈ സമയത്ത് നീ നിന്റെ പണം മതപരമായ കാര്യങ്ങൾക്ക് നൽകുകയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇന്ന് ഈ ധനം ഇവിടെ ചെലവഴിച്ചാൽ നിന്റെ മക്കൾ പട്ടിണി കിടക്കേണ്ടതായി വരും. ഇതെല്ലാം പറഞ്ഞ് അവൻ മനുഷ്യരെ ഭയപ്പെടുത്തുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ദാസൻ ഷെയ്ത്താന്റെ ഭയപ്പെടുത്തലിനെ ഒരിക്കലും ഗൗനിക്കുന്നില്ല. ധനത്യാഗത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം ഞാൻ അൽഫദൽ പത്രത്തിൽ വായിക്കാനിടയായി. അതിൽ ലേഖകൻ റബുവയിലെ ഒരു അഹമ്മദിയുടെ സംഭവം വിവരിക്കുന്നുണ്ട്. ഈ അഹമ്മദി ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു സൈക്കിളിൽ സെക്രട്ടറി മാൻ കടന്നുപോയത്. സെക്രട്ടറി മാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചന്തയുടെ ബാലൻസിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു, എത്രയാണ് ബാലൻസ് ഉള്ളത്? എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ചന്ത നൽകുകയും റസീത് കൈപ്പറ്റുകയും ചെയ്തു. അദ്ദേഹം ഇറച്ചിക്കടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഇന്ന് ഇറച്ചി വേണ്ട, ഇന്ന് ഞങ്ങൾക്ക് സാധാ ഭക്ഷണമാണ്. ഇങ്ങനെയുള്ള ദാസർ ഒരിക്കലും ഷെയ്ത്താന്റെ വലയത്തിൽ പെടുന്നവരല്ല. ഷെയ്ത്താൻ ഇവരുടെ ചെവിയിൽ ഇപ്രകാരം മന്ത്രിക്കും, നിന്റെ മക്കൾ ഇന്ന് ഇറച്ചി ഭക്ഷിക്കാൻ കൊതിച്ചിട്ടും നീ എന്തേ അവർക്കത് നൽകുന്നില്ല? അഹമ്മദിയ ചരിത്രത്തിൽ ധനത്യാഗരംഗത്ത് മുന്നേറുന്നവർ മാംസം മാത്രമല്ല ഉപേക്ഷിക്കുന്നത്. പട്ടിണി കിടന്നുപോലും ധനത്യാഗം ചെയ്യുന്ന ശതക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജീവൻ ബലിയർപ്പിക്കുന്ന കാര്യത്തിലും അഹമ്മദികൾ മുന്നിലാണ്. സാധാരണക്കാരായ നിരവധി പേരാണ് പാകിസ്ഥാനിൽ നിത്യവും മരിച്ചു വീഴുന്നത്. എപ്പോൾ ആർക്ക് വെടിയേൽക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അഹമ്മദികൾ അവർ അഹമ്മദിയാണെന്ന കാരണത്താൽ മരണം ഏതു നിമിഷവും വരാം എന്ന് പൂർണ്ണ ബോധമുള്ളവരാണ്. എന്നിട്ടും അള്ളാഹുവിന് വേണ്ടി അവർ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ചരിത്രത്തിൽ സയ്യിദ് ശുഹദ ഹസ്രത്ത് അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ്, മൗലവി അബ്ദുറഹീം സാഹിബ് എന്നിവരുടെ ഷഹാദത്തുകൾ സ്മരണീയമാണ്. കാബൂളിൽ വെച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഇത് രണ്ടും നടന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്കായി തങ്ങളുടെ ജീവൻ പോലും ബലിയർപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ദാസരാണ് തങ്ങളെന്ന സന്ദേശമാണ് ഈ ഷഹാദത്തുകൾ ലോകത്തിന് നൽകുന്നത്. അഹമ്മദിയ ചരിത്രത്തിൽ ഡസൻ കണക്കിന് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പെട്ടെന്നുള്ള ആക്രമണം മൂലമല്ല അഹമ്മദികൾ ഷഹീദാകുന്നത്, മറിച്ച് തങ്ങളുടെ ആദർശത്തിൽ ഉറച്ചുകൊണ്ട് സധൈര്യം ഈ ഷഹാദത്തുകളുടെ മാതൃകകൾ അവർ സ്ഥാപിച്ചു കാണിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഷെയ്ത്താൻ പല രീതിയിലും നിങ്ങളെ ത്യാഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ജീവൻ ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താകുമെന്ന് ഭയപ്പെടുത്താൻ നോക്കും. എന്നാൽ യഥാർത്ഥ വിശ്വാസി ഇതിലൊന്നും പതറിപ്പോവുകയില്ല. ഇക്കാലത്ത് സമ്പത്തിനും നട്ടല് എന്ന് പറയാറുണ്ട്. സമയവും അഭിമാനവും ജീവനും ത്യാഗം ചെയ്യുന്നവരോട് സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരൊരിക്കലും ത്യാഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ല. നിസാമെ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അഹമ്മദിയും തങ്ങളുടെ സമയത്തിന്റെ കുറച്ചു ഭാഗമെങ്കിലും ജമാഅത്തിന് നൽകുന്നു. അതുകൊണ്ട് സമയം ത്യാഗം ചെയ്യുന്നതിനെക്കുറിച്ച് ഓരോ അഹമ്മദിയും അറിവുള്ളവരാണ്. ചുരുങ്ങിയ പക്ഷം ജൽസകളിലും മീറ്റിംഗുകളിലും പങ്കെടുത്തുകൊണ്ട് അവർ സമയം നൽകുന്നു. ഭൂരിഭാഗം ആളുകളും ജുമാ ദിവസം തങ്ങളുടെ സമയം ത്യാഗം ചെയ്തുകൊണ്ട് ജുമായിൽ പങ്കെടുക്കുന്നു. ഇതിൽ നിന്ന് തടയുന്നതിനുള്ള ഷെയ്ത്താന്റെ ഒരു തന്ത്രത്തിലും അവരാരും കുടുങ്ങിപ്പോകുന്നില്ല. എന്നാൽ കുറച്ചാളുകൾ ജുമാകളിലും പെരുന്നാൾ നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാത്തവരുമുണ്ട്. തങ്ങളുടെ ബിസിനസ്സിനായി ഈ വിവാദത്തുകൾ ഉപേക്ഷിക്കുന്നവരാണവർ. അവരുടെ നമസ്കാരങ്ങളുടെ അവസ്ഥയാണെങ്കിൽ അതും വളരെ മോശം തന്നെ. അഹമ്മദികളിൽ വലിയൊരു വിഭാഗം ആളുകളും നമസ്കാരത്തിന് വേണ്ടത്ര സമയം നൽകുന്നില്ല. അതിനുള്ള കാരണം തങ്ങളുടെ വ്യവഹാരങ്ങളിലും ജോലികളിലും അവർ നിമഗ്നരാവുകയും ആരാധനയ്ക്ക് വേണ്ടി സമയം ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യാത്തതാണ്. ഇങ്ങനെ ഷെയ്ത്താൻ ദാരിദ്ര്യത്തെ തൊട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നമസ്കാരത്തിന് സമയം ത്യാഗം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇതിൽ ജാഗരൂകരായിരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുവാനുള്ള പല അടവുകളും ഷെയ്ത്താന്റെ പക്കലുണ്ട്. ഒരു ഭാഗത്ത് ദാരിദ്ര്യത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് നീചകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമയവും ധനവും എല്ലാം ചെലവഴിക്കാൻ അവൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഭൗതികതയോട് താൽപ്പര്യമുള്ളവർ അനാവശ്യ കാര്യങ്ങൾക്കു വേണ്ടി തങ്ങളുടെ ധനവും സമയവും പാഴാക്കുന്നു. ഒരു അവിശ്വാസിയെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ശൈത്താൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വിനോദങ്ങളിലും ചൂതാട്ടത്തിലും മദ്യപാനത്തിലും മറ്റ് വ്യർത്ഥമായ കാര്യങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ ശൈത്താൻ അവരെ നിർബന്ധിക്കുന്നു. പിശാചിനെ പിൻപറ്റുന്നവർ കണക്കില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്കിതിനെക്കുറിച്ച് ഒരു മനപ്രയാസവും ഉണ്ടാകുന്നില്ല. കാരണം താൽക്കാലിക ആസ്വാദനത്തിലുള്ള വസ്തുക്കളിലേക്ക് വളരെ തന്ത്രപരമായ രീതിയിൽ ശൈത്താൻ മനുഷ്യനെ കൊണ്ടുപോവുകയും അങ്ങനെ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ചിന്ത തന്നെ മനുഷ്യൻ മറന്നുപോവുകയുമാണ് പതിവ്. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞു, ലാ തത്തബിയൂ ഖുത്വാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരരുത്. അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുവാനുള്ള പൂർണ്ണ പരിശ്രമത്തിലാണവൻ. അവനിൽ നിന്ന് ഒരിക്കലും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല. പിശാചിൽ നിന്ന് വല്ല നന്മയും ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. കാരണം അവന്റെ ജോലി ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക എന്നതാണ്. ശൈത്താനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒരു ഭൗതികവാദിയോട് ചോദിച്ചാൽ അവൻ പറയുന്നതും അല്ലാഹു അവനിൽ നിന്ന് നമ്മെ രക്ഷിക്കട്ടെ എന്നാണ്. എന്നിട്ടും അവർ ത്യാഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തിന്മയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയെല്ലാം തന്റെ കൂടെ കൂട്ടിക്കൊണ്ട് മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളെയും അല്ലാഹു നിന്ന് അകറ്റുന്നതാണെന്ന വാക്ക് ശൈത്താൻ പാലിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നിലേക്ക് വരിക, അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഇതിനുള്ള മാർഗം തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് തിരിയുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഭാവിയിൽ നന്മകൾ ചെയ്യാനും ത്യാഗങ്ങൾ വരിക്കാനുമുള്ള തൗഫീഖ് നൽകുകയും നിങ്ങൾക്ക് പാപക്കുറുതിയും ഔദാര്യവും നൽകുകയും ചെയ്യുന്നതാണ്. അല്ലാഹു എഴുതുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ പശ്ചാത്താപം യഥാർത്ഥമാണെങ്കിൽ തീർച്ചയായും പൊറുക്കപ്പെടുന്നതാണ് എന്നാണ്. അള്ളാഹു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരിക മാത്രമല്ല ചെയ്യുക, മറിച്ച് മനുഷ്യജന്റെ കഥീതമായ രീതിയിൽ അവന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ വചനത്തിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ശൈത്താൻ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും പുനരുത്ഥാന നാളിൽ അവൻ ഇതെല്ലാം നിഷേധിക്കുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. എന്നാൽ അള്ളാഹു പൊറുക്കലിനെക്കുറിച്ച് വാഗ്ദാനം നൽകുന്നു. ഈ ലോകത്തും അവൻ തന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പരലോകത്തും അവൻ വാഗ്ദാനം ചെയ്തതുപോലെ പൊറുക്കലിന്റെ പുതപ്പിൽ നിങ്ങളെ പൊതിയുന്നതുമാണ്. ശൈത്താൻ ദുഷ്പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. ഇതുകാരണം ഭൗതിക ലോകത്ത് തന്നെ പല ആപത്തുകളും ജനങ്ങളെ പിടികൂടുന്നു. ചില അശ്ലീല പ്രവർത്തനങ്ങൾ കാരണം മനുഷ്യൻ രോഗത്തിന്റെ പിടിയിലാകപ്പെടുന്നു. ഭൗതികമായ നഷ്ടങ്ങളും ആത്മീയ നഷ്ടങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ആത്മീയ ലോകത്ത് ശിക്ഷയ്ക്ക് അവർ പാത്രമായി തീരുന്നു. എന്നാൽ വിശ്വാസികളിൽ അവൻ തന്റെ പൗല വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ബർക്കത്തുകളുടെ കവാടങ്ങൾ അവർക്കായി തുറക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഇരുലോകത്തും മനുഷ്യന്റെ പദവികൾ ഉയർത്തുന്നതായിരിക്കും. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. അവന്റെ പക്കൽ അവസാനിക്കാത്ത ഔദാര്യത്തിന്റെ ഖജനാവുണ്ട്. ഒരു അഹമ്മദി ഇന്ന് ഏതുതരം ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ത്യാഗത്തിന് ശേഷവും മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നുണ്ടെന്ന് അവൻ അറിയുന്നു. അള്ളാഹു അവനെ ഏതെല്ലാം രീതിയിലാണ് സഹായിക്കുന്നത് എന്നവൻ അറിയുന്നു. ധനത്യാഗം ചെയ്യുന്നവരുടെ ധനത്തിൽ അവർ ഊഹിക്കാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിയുന്നു. ചിലർ എനിക്ക് കത്തെഴുതിക്കൊണ്ട് പറയാറുണ്ട്, അവരുടെ ഉപജീവന മാർഗത്തിൽ എന്തുമാത്രം വർധനമാണ് ഇത് മുഖേന ഉണ്ടായതെന്ന്. ജീവൻ ബലിയർപ്പിക്കുന്നവരുടെ മക്കളിലും അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു. ആ അനുഗ്രഹങ്ങൾ അവരുടെ മക്കൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര അധികമായിരിക്കും. അഹമ്മദിയത്തിന് വേണ്ടി ഷഹാദത്ത് വരിച്ചവരുടെ കുടുംബങ്ങൾ, ആ ഷഹാദത്തുകൾ അവരിൽ അനന്തമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിന് കാരണമായി തീർന്നു എന്ന് അംഗീകരിക്കുന്നവരാണ്. വാസിഴും അലീമുമായ അള്ളാഹുവിന്റെ ഫവലിന്റെ അറ്റമില്ലാത്ത കാഴ്ചകൾ അവർക്ക് കാണാൻ സാധിച്ചു. ഇവിടെ അലീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ത്യാഗങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം അവൻ ശരിക്കും അറിയുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്കായി ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിശാലത നൽകുന്ന അള്ളാഹു അതിരറ്റ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അള്ളാഹു തന്റെ ദാസരിൽ എങ്ങനെയാണ് കൂടുതലായ അനുഗ്രഹങ്ങൾ ഇറക്കുന്നത് എന്ന് നോക്കുക. പശ്ചാത്താപവും പാപമോചനവും സത്പ്രവൃത്തിയും ത്യാഗവും മാത്രമല്ല അവരുടെ പൊറുക്കലിന് കാരണമായി തീരുക, മറിച്ച് വിശ്വസിക്കുകയും തൗബാ ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചരിക്കാൻ പരിശ്രമിക്കുകയും അതിനായി ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകുകയും ചെയ്യുന്ന ദാസർക്കായി അള്ളാഹുവിന്റെ മലക്കുകളെ പാപക്കോർത്തി തേടുന്നതിനായി നിയോഗിച്ചുകൊണ്ട് തന്റെ അതിവിശാലമായ അനുഗ്രഹങ്ങൾ അവൻ ചൊരിയുകയും ചെയ്യുന്നു. അൽ മുഅ്മിൻ എന്ന അധ്യായത്തിൽ അല്ലാഹു പറയുന്നു,
الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم.
സിംഹാസനത്തെ വഹിക്കുന്നവരും അതിന്റെ ചുറ്റുമുള്ളവരും തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചവർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ നാഥ, കാരുണ്യവും അറിവും കൊണ്ട് നീ സകല വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്തവർക്ക് നീ പുറത്തുകൊടുക്കുകയും നരകശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇവിടെ സിംഹാസനത്തെ വഹിക്കുന്നവർ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മലക്കുകളാണ്. സൂറത്തുൽ ഹാഖയിൽ പുനരുത്ഥാന നാളിനെ പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നത്, അന്ന് 8 മലക്കുകൾ അരിഷിനെ വഹിക്കുന്നതാണെന്നാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അരിഷ് വഹിക്കുന്നവർ എന്നതുകൊണ്ട് വിവക്ഷിതം അള്ളാഹുവിന്റെ മലക്കുകളാണ്. അതല്ലെങ്കിൽ സൂറ ഫാത്തിഹയിൽ വിവരിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സിഫത്തുകളാണ് ഉദ്ദേശ്യം. സൂറ ഫാത്തിഹയിൽ പറഞ്ഞിരിക്കുന്ന സിഫത്തുകൾ ഇവയാണ്: റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക്കി യൗമിദ്ദീൻ. ഇവ ഈ ലോകത്ത് മനുഷ്യന് പ്രയോജനം നൽകുന്നു. വിശ്വസിക്കുകയും പശ്ചാത്തപിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നവർക്കായി മലക്കുകൾ ദുആയിരക്കുന്നു. പ്രത്യേകിച്ച് ഈ സിഫത്തുകൾ പ്രകടമാക്കാനായി നിയോഗിച്ച മലക്കുകൾ. ഏതൊരു മലക്കിന്റെ ഉത്തരവാദിത്വത്തിലാണോ ഒരു സിഫത്ത് ജനങ്ങളിൽ പ്രകടമാക്കുന്നതിനായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്, ആ സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ പ്രീതി കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും സൽപ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നവർക്കായി അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർ ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. മലക്കുകളുടെ സംവിധാനത്തിൽ ചില മലക്കുകൾ മറ്റു ചില മലക്കുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. അവരും ഈ ദാസർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചുരുക്കത്തിൽ തന്റെ സാത്വികരായ ദാസർക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനായി അള്ളാഹു മലക്കുകളുടെ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തുന്നു. ഈ മലക്കുകളുടെ പ്രാർത്ഥന നിമിത്തം ഇവർക്ക് എപ്പോഴും നന്മയിൽ മുന്നേറാനും പശ്ചാത്തപിച്ച് മടങ്ങാനും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദാസൻ എപ്പോഴും തെറ്റുകുറ്റങ്ങളിലും ബലഹീനതകളിലും അകപ്പെട്ടു പോകുന്നു. മനുഷ്യൻ മനഃപൂർവ്വം തെറ്റു ചെയ്യാതെ വൈകല്യങ്ങൾ സംഭവിക്കുകയോ തെറ്റുപറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മലക്കുകൾ അള്ളാഹുവിന്റെ അനന്തമായ കാരുണ്യവും അറിവും മുന്നിൽ വെച്ചുകൊണ്ട് അവർക്കായി പൊറുക്കലിനെ തേടുന്നതാണ്. ഭാവിയിലും അള്ളാഹുവിനെ പിൻപറ്റിക്കൊണ്ട് ഇവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അവകാശികളായി തീരാൻ സൌഭാഗ്യം ലഭിക്കുന്നതിനായും അവർ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ റഹ്മത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് പൊറുക്കലിന്റെ കാര്യമാണ് പറയുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് മൂലമേ പൊറുക്കപ്പെടുകയുള്ളൂ. മലക്കുകൾ ഇപ്രകാരം പ്രാർത്ഥിക്കും: അള്ളാഹുവെ, നീ നിന്റെ അതിവിശാലമായ കാരുണ്യത്തെ ഇറക്കിക്കൊണ്ട് മഹസുറത്ത് ചെയ്യണമേ. നിന്റെ അറിവ് വിശാലമാണ്, ജനഹൃദയങ്ങളിലുള്ളത് നീ അറിയുന്നു. ഭാവിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നീ അറിയുന്നു. ഇവർ പിന്തിരിയുന്നവരാണെന്ന് ഒരുപക്ഷെ നിന്റെ അറിവിലുണ്ടാവും. ഇവർ നരകത്തിന്റെ ഇന്ധനവുമായേക്കാം. എന്നിരുന്നാലും നിന്റെ കാരുണ്യത്തെ വിശാലമാക്കിക്കൊണ്ട് ഇവരുടെ സൽപ്രവർത്തനങ്ങളെ നീ എന്നെന്നും നിലനിൽക്കുന്നതായി മാറ്റേണമേ. അങ്ങനെ ഇവരെപ്പോഴും നന്മ പ്രവർത്തിക്കുന്നവരായി തീരുകയും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി തീരുകയും ചെയ്യട്ടെ. നിന്റെ റഹ്മത്ത് അവരോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇതിനുള്ള തൗഫീഖും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റഹ്മാനും ഓഹൂറും റഹീമുമായ നമ്മുടെ രക്ഷിതാവാണിത്. അവൻ മനുഷ്യന് പുറത്തുകൊടുക്കുന്നതിനും അവരെ നന്മയിൽ നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാ മാർഗവും അവലംബിക്കുന്നു. ഒരാൾ തിന്മ ചെയ്താൽ അതിന് അവൻ പത്തിരട്ടി ശിക്ഷ നൽകുന്നില്ല, എന്നാൽ നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം നൽകുന്നു. ത്യാഗത്തിന്റെ നിലവാരമനുസരിച്ച് 700 ഇരട്ടി വരെ പ്രതിഫലം അവൻ നൽകാറുണ്ട്. അള്ളാഹു പറയുന്നു, ഇതിനേക്കാളും കൂടുതൽ പ്രതിഫലം ഞാൻ നൽകുന്നതാണ്, കാരണം ഞാൻ വാസിയായ അള്ളാഹുവാണ്. എന്റെ പ്രതിഫലത്തിന് അതിരുകളില്ല. എന്നിട്ടും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഷെയ്ത്താന്റെ വലയിൽപ്പെട്ട് താൽക്കാലിക സുഖത്തിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യൻ എത്രമാത്രം നന്ദി കെട്ടവനാണ്. ഹദരത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ട് തന്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു,
വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫീൽ ആഖിറത്തി ഇന്നാ ഹുദ്നാ ഇലൈക. ഖാല عذابی اصیب و بہی من اشا و رحمتی وسعت کل شے فسا اکتبہا للذین یتقون و یؤتون الزکات والذین هم بآیاتنا یؤمنون.
ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും നന്മ വിധിക്കണമേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ എത്തിക്കുന്നു, എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് കാരുണ്യം ഞാൻ എഴുതി വെക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട സംഭവങ്ങളെല്ലാം ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനമായതുകൊണ്ട് ഈ പ്രാർത്ഥനകളും അന്നത്തെ പോലെ ഇന്നും സ്വീകരിക്കപ്പെടുന്നതിനും അതിൽ പറയപ്പെട്ട കാരുണ്യം മുമ്പത്തെ പോലെ ഇന്നും ലഭിക്കുന്നതുമാണ്. അള്ളാഹു പറഞ്ഞ നിബന്ധനകൾ മനുഷ്യൻ പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. അള്ളാഹു തന്റെ അറ്റമില്ലാത്ത കാരുണ്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അത് എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അതോടൊപ്പം മനുഷ്യന്റെ സൃഷ്ടി ഉദ്ദേശത്തെക്കുറിച്ചും അറിയിക്കുന്നുണ്ട്. എന്റെ കാരുണ്യം വളരെ വിശാലമാണെങ്കിൽ കൂടി നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങൾ നാം നൽകിയിട്ടുണ്ട്, അതേ നിങ്ങൾ നിറവേറ്റുക. തഖ്വ സ്വീകരിക്കുകയും എന്നെ ആരാധിക്കുകയും മറ്റെല്ലാവരെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുകയും എന്നോടുള്ള കടപ്പാടും സമസൃഷ്ടികളോടുള്ള കടപ്പാടും നിർവഹിക്കുന്നതിനായി ധനത്യാഗം ചെയ്യുകയും എന്റെ ആയത്തുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക. ഇവയാണ് ആ ഉത്തരവാദിത്തങ്ങൾ. അള്ളാഹുവിന്റെ വരിഷ്ഠദാസരുടെ ആഗമനവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. കാരണം അവരുടെ വരവോടുകൂടി അടയാളങ്ങളുടെ ഒരു ശൃംഖല തന്നെ വെളിപ്പെടുന്നു. ഇക്കാലത്തും ഹദ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രേമിയായ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്ലാമിന്റെ ആഗമനത്തോടുകൂടി അടയാളങ്ങളുടെ ഒരു ശൃംഖല തന്നെ അള്ളാഹു വെളിപ്പെടുത്തി കാണിച്ചു. സൂര്യചന്ദ്രഗ്രഹണങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്ലേഗ്, ആധുനിക യുഗത്തിലെ കണ്ടുപിടുത്തങ്ങൾ എന്നീ രൂപത്തിൽ ഈ അടയാളങ്ങൾ പ്രകടമാവുകയുണ്ടായി. ആ മഹാത്മാവിന്റെ ആഗമനത്തിന് ശേഷം ഈ അടയാളങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തി കാണിച്ചു. ഭൂകമ്പങ്ങൾ വർദ്ധിച്ചെന്നും മുമ്പുണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും ശക്തമായ രീതിയിൽ ഉണ്ടാവാറില്ലെന്നും ജനങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഒരു വാദി ഇങ്ങനെയുള്ള അടയാളങ്ങൾ തന്റെ സത്യസാക്ഷ്യത്തിനായി വെളിപ്പെടുന്നതാണെന്ന് വാദിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രത്യേക അടയാളങ്ങളായി തീരുന്നത്. അള്ളാഹു പറയുന്നു, എന്റെ അടയാളങ്ങളെ നിങ്ങൾ നോക്കുക, അതിൽ വിശ്വസിക്കുക, ഞാൻ അയച്ച വ്യക്തിയെ പരിഹസിച്ച് തള്ളാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ കാരുണ്യം അനന്തമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, എന്റെ കാരുണ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സുഹൃത്തുക്കന്മാർക്ക് ഇക്കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു അധികാരിയാണ്, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ശിക്ഷ നൽകും എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ആർക്കാണോ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു തന്റെ കാരുണ്യം മുഖേന മറ്റെല്ലാറ്റിനെയും വലയം ചെയ്തത് കാരണം അള്ളാഹു പുറത്തു തരും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി അവന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാൻ മനുഷ്യർ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു തന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമകൾ നിർവഹിക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമായതുകൊണ്ട് എന്തായാലും പുറക്കപ്പെടും, അതിനാൽ എന്തും ചെയ്യാം എന്ന നിലപാടല്ല ഒരു യഥാർത്ഥ വിശ്വാസി സ്വീകരിക്കുക. ഈ നിലപാട് ബോഷന്മാരുടെ നിലപാടാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള അറിവില്ലാത്തവരുടെ പ്രവൃത്തിയാണത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കാരുണ്യം എല്ലാവർക്കുമുള്ളതാണെന്നും അത് വിശാലമാണെന്നുമാണ്. എന്നാൽ കോപം അഥവാ നീതി ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രകടമാകുന്നത്. ദൈവിക നിയമം ലംഘിച്ചതിന് ശേഷമാണ് കോപം പ്രകടമാക്കപ്പെടുന്നത്. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രകൃതി നിയമത്തെ അതിലംഘിക്കുന്നവർക്ക് അള്ളാഹു ശിക്ഷ നൽകുന്നു. അതുകൊണ്ടാണ് അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്കായി ഞാൻ റഹ്മത്ത് വിശാലമാക്കിയിട്ടുണ്ടെന്ന് പറയാതിരുന്നത്. തഖ്വ സ്വായത്തമാക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും തന്റെ റഹ്മത്ത് ലഭിക്കുന്നതാണെന്ന് അവൻ പറയുന്നു. ഈ റഹ്മത്ത് ലഭിക്കുവാനാണ് ഒരു മോമിൻ പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ അതിവിശാലമായ റഹ്മത്തിനെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.